Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ത്രികാല പ്രാർത്ഥനാ പരിപാടിയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മെയ് 21 തീയതി ഞായറാഴ്ച മധ്യാഹ്നം വത്തിക്കാൻ കുന്നുകൾക്ക് മീതെ താഴ്ന്നിറങ്ങിയ നീലമേഘങ്ങളും അവയെ തഴുകിയെത്തിയ ചെറുകാറ്റും ശുഭമുഹൂർത്തം വിളിച്ചോതി. ഇതാ പാപ്പ ഫ്രാൻസിസിൻ്റെ ത്രികാല പ്രാർത്ഥനയാണ്. അതിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് വിശുദ്ധ പത്രോസിൻ്റെ ചത്വരത്തിലെത്തിയിരിക്കുന്നത്. വിവിധ രാജ്യക്കാരും ഇറ്റലിയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരും സംഘടനകളും പ്രസ്ഥാനങ്ങളുമെല്ലാം പാപ്പായെ ശ്രവിക്കാനും അഭിവാദ്യം ചെയ്യാനും ആശീർവാദം സ്വീകരിക്കാനും ആവേശത്തോടെ കാത്തു നിൽക്കുകയാണ്. കൃത്യം 12 മണിക്ക് അപ്പസ്തോലിക അരമനയുടെ ജാലകത്തിൽ ഇതാ പാപ്പ ഫ്രാൻസിസ് പ്രത്യക്ഷപ്പെട്ടു. കരങ്ങൾ ഉയർത്തി മന്ദസ്മിതത്തോടെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തു.
കരി ഫ്രതെല്ലി സൊരെല്ലെ ബോൺജോർണോ. ഇൽ വാഞ്ചെല്ലോ ദി ഓജി continuazione di quello di domenica scorsa ci riporta a quel momento commovente.
അന്ത്യത്താഴ വിരുന്നിന്റെ നാടകീയ രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിന് പശ്ചാത്തലം. സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പീഡാനുഭവത്തിന് തൊട്ടു മുൻപുള്ള ക്രിസ്തുവിന്റെ അവസാനത്തെ വാക്കുകളാണ്. കടന്നു പോകുമെങ്കിലും സഹായകനെ, ദൈവാത്മാവിനെ, സത്യത്തിന്റെ ആത്മാവിനെ അവിടെ നിന്ന് നൽകും. വിഷാദം പൂണ്ട നിമിഷങ്ങളിൽ ശിഷ്യന്മാർക്ക് ക്രിസ്തു നൽകുന്ന വാഗ്ദാനം ഇതാണ്. അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ സന്തോഷമാണ് ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ക്രിസ്തുവിൻ്റെ നവാഗമനം. ഉദ്ധിതനും മഹത്വീകൃതനുമായ ക്രിസ്തു പിതാവിൽ വസിക്കുമെന്നും പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് ലോകത്ത് വസിക്കുമെന്നുമുള്ള വാഗ്ദാനമാണിത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഐക്യം ഇവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഇങ്ങനെയാണ് ക്രിസ്തു മൊഴിഞ്ഞത്.
Meditando queste parole di Gesù, noi oggi percepiamo con senso di fede.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ത്രിത്വൈക ഐക്യത്തിൽ ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന ജനമാണ് ക്രൈസ്തവർ എന്ന് ഈ വചനം സ്ഥാപിക്കുന്നു. സ്നേഹത്തിൽ യാഥാർത്ഥ്യമാകുന്നതും അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കേണ്ടതുമായ പരിശുദ്ധ ത്രിത്വത്തിലുള്ള സഭയുടെ കൂട്ടായ്മയുടെ ജീവിതവും ദൗത്യവുമാണ് ഇത് പ്രകടമാക്കുന്നത്, വ്യക്തമാക്കുന്നത്. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നവർ അത് പാലിക്കും, അവർ എന്നിൽ വസിക്കും. എന്നെ സ്നേഹിക്കുന്നവരെ എൻ്റെ പിതാവ് മാനിക്കും, ഞാൻ അവരെ സ്നേഹിക്കും, എന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ദൈവിക കൽപ്പനകൾ അതിനാൽ നമ്മെ ക്ഷണിക്കുന്നത് ദൈവത്തിൽ കേന്ദ്രീകൃതവും സഹോദരങ്ങൾക്കൊപ്പമുള്ളതുമായ കൂട്ടായ്മയുടെ ജീവിത രീതിയിലേക്കാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കുക എന്നതാണ് നിയമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം. പ്രത്യേകിച്ച് നമ്മുടെ സഹായവും സമാശ്വാസവും ഏറെ ആവശ്യമുള്ളവരെ പ്രത്യേകം സ്നേഹിച്ചും ഉൾച്ചേർത്തും ജീവിക്കാനാണ് ദൈവകൽപ്പനകൾ നമ്മോട് ആവശ്യപ്പെടുന്നത്.
Che non è mai facile, non è mai scontato anche per una comunità cristiana.
അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു കാര്യമോ മനോഭാവമോ അല്ല ക്രിസ്തു പഠിപ്പിച്ച കൂട്ടായ്മയുടെ ജീവിതം. അവിടുന്ന് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നതും സ്നേഹത്തിൽ ജീവിക്കുന്നതും വലിയ വെല്ലുവിളിയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ് ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവർ. എന്നാൽ പലപ്പോഴും ജീവിതം നാം തന്നെ കുരുക്കിലാക്കാറുണ്ട്. തിന്മയുടെ ശക്തികൾക്ക് നാം കീഴ്പ്പെടാറുണ്ട്. ആത്മീയതയില്ലാത്തവരാണ് വശീകൃതരാകുന്നത്. എത്രയോ പേരാണ് ഇന്ന് ക്രിസ്തീയ സമൂഹം വിട്ടുപോകുന്നത്. ചിലർ തെറ്റിദ്ധരിക്കപ്പെടുന്നു, സ്നേഹിക്കപ്പെടാതെ പോകുന്നു. മറ്റു ചിലർ തിരസ്കൃതരാകുന്നു. പരദൂഷണത്തിൻ്റെയും അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും മനോഭാവം കൊണ്ട് എത്രയോ പേരാണ് ഇടവക സമൂഹങ്ങളിൽ പുറന്തള്ളപ്പെടുന്നത്. വീണുകിട്ടുന്ന വരമല്ല സ്നേഹം, അത് വളർത്തിയെടുക്കേണ്ടതാണ്. വിഭാഗീയവും സ്വാർത്ഥവും നിസ്സംഗവും അവിശ്വസ്തവുമായ ജീവിതങ്ങളെ സഹോദര സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായി നാം വളർത്തേണ്ടതാണ്. അത് വിശുദ്ധീകരിക്കപ്പെടേണ്ടതും പക്വമാർജിക്കേണ്ടതുമാണ്. സ്നേഹത്തിൻ്റെ ജീവനകല നാം അനുദിനം അഭ്യസിക്കേണ്ടതാണ്. നാം അതിന് ക്രിസ്തുവിലേക്ക് തിരിയണം. കാരണം ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പാഠങ്ങൾ അവിടുന്നാണ് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. അതിനാൽ ക്രിസ്തുവിൻ്റെ സ്കൂളിൽ നിന്നും അവിടുത്തെ മുഖതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ നമുക്ക് പഠിക്കാം. സത്യാത്മാവായ സഹായകനെ, പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നമുക്കായി നൽകിയിരിക്കുന്നു. അതിനാൽ ദൈവാത്മാവിനോട് കൂടുതൽ വിധേയമുള്ളവരായിക്കൊണ്ട് ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും സ്നേഹത്തിൽ അനുദിനം വളരാനും കർത്താവിൻ്റെ പരിപൂർണതയുള്ള ദാസിയും യേശുവിൻ്റെ അമ്മയുമായ കന്യകാനാഥ നമ്മെ തുണയ്ക്കട്ടെ.
La Vergine Maria, perfetta discepola del suo figlio e il Signore, ci aiuti ad essere sempre più docile al Paraclito, per imparare ogni giorno ad amarci come Gesù ci ha amato.
പ്രഭാഷണാനന്തരം അഭിവാദ്യങ്ങളും ആശംസകളുമായിരുന്നു.
Giungono purtroppo notizie dolorose dalla Repubblica Centrafricana.
മധ്യാഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ വീണ്ടും അഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട വിവരം പാപ്പ ഫ്രാൻസിസ് വേദനയോടെ പങ്കുവച്ചു. 2015 നവംബർ മാസത്തിൽ അവിടേക്ക് താൻ നടത്തിയ സന്ദർശനം പാപ്പ അനുസ്മരിച്ചു. സായുധ സംഘടനകൾ അനേകരെ ഇരയാക്കുകയും നിരവധി പേരെ നാടുവിട്ടു പോകാൻ നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളെയും ഭരണകർത്താക്കളെയും സഭാധ്യക്ഷന്മാരെയും തൻ്റെ പ്രാർത്ഥനാ സാന്നിധ്യം അറിയിച്ചു. സമാധാനവും നന്മയും എത്രയും വേഗം അവിടെ പുനർജനിക്കട്ടെയെന്ന് ആശംസിച്ചു. മെയ് മാസം 24-ാം തീയതി ക്രിസ്ത്യാനികളുടെ സഹായമായ കന്യകാനാഥയുടെ തിരുനാളാണ്. ചൈനയിലെ കത്തോലിക്കരുടെ ദേശീയ മധ്യസ്ഥയാണ് ക്രിസ്ത്യാനികളുടെ സഹായിയായ മറിയം. പാപ്പ അനുസ്മരിച്ചു. ഷാങ്ഹായിലെ ഷേഷാൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത് ആഘോഷിക്കപ്പെടും. ദൈവിക പദ്ധതിയിൽ ചൈനയിലെ സഭ നേരായ പാതയിലൂടെ നീങ്ങാൻ ക്രിസ്ത്യാനികളുടെ സഹായിയായ അമ്മ സഹായിക്കട്ടെ. വിശ്വാസികളുടെ ഇടയിൽ ഐക്യവും സമൂഹത്തിൽ കൂട്ടായ്മയും അവിടെ വളരട്ടെ. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൽ അവർ വിശ്വാസ സാക്ഷികളായിത്തീരട്ടെ. അതുപോലെ സംവാദത്തോടും കൂട്ടായ്മയുള്ള ജീവിതത്തോടും തുറവും താൽപ്പര്യവുമുള്ളവരായി അവിടുത്തെ ജനത വളർന്നു വരട്ടെ എന്നും പാപ്പ ഫ്രാൻസിസ് ആശംസിച്ചു. തുടർന്ന് റോമാരൂപതയിൽ നിന്നും വന്നവരെയും ഇതര രാജ്യങ്ങളിൽ നിന്നും തീർത്ഥാടകരായി എത്തിയവരെയും പാപ്പ അഭിവാദ്യം ചെയ്തു. ഇറ്റലി, പോർച്ചുഗൽ, ഫ്രാൻസ്, സ്പെയിൻ, അമേരിക്ക, പിന്നെ ഗ്വാം ദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ സന്ദർശകരെ പേരെടുത്ത് പറഞ്ഞ് അനുമോദിച്ചപ്പോൾ രാജ്യങ്ങളുടെ പതാകകൾ പൊക്കി അവർ പ്രത്യുത്തരിച്ചു.
Del Canada e degli Stati Uniti d'America, tra cui alcuni dell'isola di Guam.
പിന്നെ വടക്കേ ഇറ്റലിയിലെ ജനോവ അതിരൂപതയിൽ നിന്നും ചുവന്ന തൊപ്പികൾ അണിഞ്ഞെത്തിയ സ്ഥൈര്യലേപനം സ്വീകരിച്ച കുട്ടികളുടെ വലിയ സംഘത്തെയും അവരുടെ മാതാപിതാക്കൾ, അതിരൂപതയിലെ വിശ്വാസികൾ എന്നിവരുടെ വലിയ സംഘത്തെ പാപ്പ അഭിനന്ദിച്ചു. അടുത്ത ശനിയാഴ്ച മെയ് 27-ാം തീയതി ജനോവാതിരൂപതയിലേക്ക് താൻ നടത്താൻ പോകുന്ന ഏകദിന ഇടയ സന്ദർശനത്തെക്കുറിച്ചും പാപ്പ പൊതുവായി പരാമർശിച്ചു. തുടർന്ന് വിശുദ്ധ മരിയ ഗൊരേറ്റിയുടെ നാമത്തിലുള്ള റോമിലെ ഇടവകക്കാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പാപ്പ തന്റെ ആശംസകളും അഭിവാദ്യങ്ങളും ഉപസംഹരിച്ചത്. എന്നിട്ട് എല്ലാവർക്കുമൊപ്പം സ്വർലോക രാജ്ഞിയെ പെസഹാകാലത്തെ ത്രികാല പ്രാർത്ഥന പാപ്പ ചൊല്ലി. പിന്നെ അപ്പസ്തോലിക ആശീർവാദമായിരുന്നു.
Sit nomen Domini benedictum.
Ex hoc nunc et usque in saeculum.
Adjutorium nostrum in nomine Domini.
Qui fecit caelum et terram.
Benedicat vos, omnipotens Deus, Pater et Filius et Spiritus Sanctus.
Amen.
ഒരു നല്ല ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ടും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോകരുതേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ടും കരങ്ങൾ ഉയർത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടുമാണ് ജാലകത്തിൽ നിന്നും പാപ്പ പിൻവാങ്ങിയത്.
A tutti auguro una buona domenica. Per favore, Non dimenticatevi di pregare per me. Buon pranzo e arrivederci.
ഗാനം ആലപിച്ചത് എലിസബത്ത് രാജുവാണ്. രചന ഫാദർ വിജയ് ഐസക്. സംഗീതം ജസ്റ്റിൻ വോഗീസ്, ആലപ്പുഴ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാപ്പ ഫ്രാൻസിസിൻ്റെ ത്രികാല പ്രാർത്ഥനാ പരിപാടിയുടെ റിപ്പോർട്ടാണ്.